നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
അറേഞ്ച്ഡ് മാരേജിനെയും മാംസവ്യാപാരത്തെയും പ്രമേയമാക്കുന്ന നിയോൺസി എന്ന ഇംഗ്ലീഷ് ചിത്രം ഇതിനോടകം തന്നെ വിവിധ ചലച്ചിത്രമേളകളിൽ നിരൂപക പ്രശംസ നേടിക്കഴിഞ്ഞു. ഇന്ത്യൻ സംസ്കാരവുമായി ഏറെ ഇഴയെടുപ്പമുള്ള പ്രമേയമാണ് ചിത്രം പങ്കുവയ്ക്കുന്നതെന്ന് സംവിധായകൻ സനീഷ് സുകുമാരൻ.
ഈ നിയോൺസി എന്ന് പറയുന്നത് രണ്ട് പാരലൽ സ്റ്റോറീസ് ആണ്. അതിലത്തെ ഒന്ന് വളരെ റിലവന്റ് ആയ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തന്നെ അറേഞ്ച് മാരേജ് ഇപ്പോ ആദ്യം തന്നെ ആണും പെണ്ണും കണ്ട് സംസാരിക്കുന്നു. പണ്ടത്തെ കാലത്തെ മാതിരി വീട്ടിൽ പോയി പെണ്ണ് കാണുന്നേക്കാൾ കൂടുതൽ ആണും പെണ്ണും പ്രത്യേകിച്ച് പുറത്തായിരിക്കും വന്ന് കാണുന്നത് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രാക്കാണത്. ഒരു ഡോക്ടർ സിഡ്നി വിസിറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഒരു അറേഞ്ച് മാരേജിന് വേണ്ടി ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റിന്റെ അടുത്ത് കാണുന്നതും അവര് സംസാരിക്കുന്നതുമായ ഒരു ട്രാക്കാണ് ഒന്ന്. രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ഒരു ഫ്ലഷ് ട്രേഡിൽ അകപ്പെട്ടുപോയ ഒരു പെങ്കൊച്ചിന്റെ ഒരു ട്രാക്കാണ്. ആ പുള്ളിക്കാരി അവിടെ എങ്ങനെയാണ് ആ പുള്ളിക്കാരി ഇങ്ങനെ കം ടു ടേംസ് വിത്ത് എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ, അതേമാതിരി അതെന്താണ് അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നും ശ്രമിക്കുന്ന ഒരു ട്രാക്കാണ്. അപ്പോ രണ്ട് ഇന്ത്യൻ തീം എടുത്ത് നോക്കിയാൽ തന്നെ വളരെ റിലവന്റ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്. ഈ ഫ്ലഷ് ട്രേഡിന്റെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഹോട്ട് ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കാം വരുമ്പോ നമ്മള് അതിനെ കുറിച്ച് സംസാരിക്കുന്നല്ലാതെ അത് ഇപ്പൊ ഈവൻ ഡെവലപ്ഡ് കൺട്രീസ് ലൈക് ഓസ്ട്രേലിയ ഉള്ള ഒരു ഇത് തന്നെയാണ്. അപ്പോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.
നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിയോൺസിയുടെ രചനയും സനീഷ് സുകുമാരൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്.
പല പല സിറ്റുവേഷൻസും പല പല കാര്യങ്ങളും നേരിട്ട് ഇങ്ങനെ പറ്റിക്കപ്പെട്ട ആൾക്കാരുടെ സ്റ്റോറീസ് അറിയായിരുന്നു. ഈവൻ ഇന്ത്യയില് ഒരു ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് അറേഞ്ച് മാരേജ് വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ അറേഞ്ച് മാരേജ് വെബ്സൈറ്റ്സ് വഴി സംസാരിച്ച് കുറെ പൈസ തട്ടിച്ച ആൾക്കാരില് ഒന്ന് രണ്ട് പേര് എനിക്കറിയാം. അതും ഈ പറയുന്ന വെൽ എഡ്യൂക്കേറ്റഡ് നല്ല ഒരു ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരെയാണ് ഈ പറയുന്ന കുറെ കോൺമാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ. അപ്പോ അത് ഒരു വളരെ റിലവന്റ് ആയ ഒരു സ്റ്റോറി ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഇതിന്റെ പിന്നിലെ. പിന്നെ ഫ്ലഷ് ട്രേഡിന്റെ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഞാൻ കുറെ ആർട്ടിക്കിൾസും അതിനെ കുറിച്ചുള്ളതും റിസർച്ചിന്റെ ഭാഗമായിട്ട് അത് ഏത് ഏത് ഡെവലപ്ഡ് കൺട്രിയിലും. അപ്പൊ ഞാനിത് ഇനീഷ്യലി കഥ എഴുതുന്നത് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടായിരുന്നു. ഞാൻ പണ്ട് അതിനു മുന്നേ സിംഗപ്പൂർ ആയിരുന്നു. അപ്പൊ അവിടെയും ഇതേ റിലവന്റ് ആയിട്ടുള്ള ഒരു തീമായിരുന്നു.
ചലച്ചിത്രമേളകളെ ഉദ്ദേശിച്ച് ചിത്രീകരിച്ച നിയോൺസി ഇതിനോടകം തന്നെ വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു.
സാധാരണഗതിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു കൊൽക്കത്ത കൾട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ സ്ക്രീനിങ്സ് ഉണ്ടാവും, ഒന്ന് രണ്ട് ദിവസത്തെ സ്ക്രീനിങ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പോയി കാണാം, അങ്ങനെ ഒരു ഓഡിയൻസിനെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അതുമല്ല ഇതിനു മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനും അവിടെ ക്യു ആൻഡ് എ ഡയറക്ടേഴ്സ് ആയിട്ടും ടീമായിട്ടും ബാക്കിയുള്ള ഫിലിം മേക്കേഴ്സിനെ പരിചയപ്പെടാനും ഓഡിയൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു 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 സ്റ്റേജ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതില്ല. അത് എന്ന് മാറും എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ജനകീയമാക്കാൻ എന്നുള്ള ഒരു ഇത് കാണുകയെ അതിന്റെ അപ്പീൽ കൊണ്ടുവരാൻ സ്റ്റാർസ് വേണം. ഒരു ഒരു തരത്തിൽ രണ്ട് ഇപ്പൊ മാസ് മൂവീസ് അല്ലെങ്കിൽ മസാല മൂവീസ് എന്ന് പറയുന്ന ഒരു ഒരു എലിമെന്റ് കൊണ്ടുവരാം. ഇതിന്റെ അപ്രോച്ച് ഡിഫറെന്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതൊരു സീരിയസ് ടോപ്പിക്കാണ് പറയുന്നത്. അപ്പോ അതനുസരിച്ചാണ് നമ്മൾ നീങ്ങിയത്. പിന്നെ ആദ്യത്തെ മൂവി ആയതുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആക്ടേഴ്സോ ആയാലും ക്രൂ ആയാലും പ്രൊഡ്യൂസർ ആയാലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും. അപ്പോ അങ്ങനെ ഒരു അപ്രോച്ചിലാണ്, അതായത് കഥയ്ക്ക് വേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുത്തത്. അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ നോക്കിയില്ല എന്ന് മാത്രം. ആറ് ഫിലിം ഫെസ്റ്റിവലില് സെലക്ട് ആയി. അത് ഒന്ന് കൽക്കട്ട കൾട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവല്, അവിടെ ബെസ്റ്റ് നവാഗത സംവിധായകന്റെ അവാർഡ് കിട്ടി. പിന്നെ മുംബൈ ബേസ്ഡ് ഒരു ഫിലിം ഫെസ്റ്റിവല്, അവിടെ ബെസ്റ്റ് സ്റ്റോറിക്ക് കിട്ടി. പിന്നെ പോർട്ട് ബ്ലെയർ ഫിലിം ഫെസ്റ്റിവൽ, അവിടെയും ഡെബ്യൂ ഫിലിം മേക്കർ അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ അതല്ലാതെ ന്യൂയോർക്ക് ബേസ്ഡ് ഒരു ഫെസ്റ്റിവലില് ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടിയിരുന്നു. ചിക്കാഗോ ഇൻഡിപെൻഡന്റ് ഫിലിം ഫെസ്റ്റിവലില് സെലക്ഷൻ കിട്ടിയിരുന്നു. പിന്നെ ഫ്ലോറൻസ് ഫിലിം ഫെസ്റ്റിവലില് ഫൈനലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ജനറലി നമുക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്.
ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരെ കണ്ടെത്തി ഒരുമിച്ച് ചേർക്കുന്നതായിരുന്നു നിയോൺ സീഡ് ചിത്രീകരണത്തിൽ നേരിട്ട പ്രധാന വെല്ലുവിളി.
അതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വരുന്നത് നമ്മുടെ വേവ് ലെങ്തിലുള്ള ആൾക്കാരെ കൊളാബറേറ്റ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. നമ്മള് ജനിച്ചു വളർന്ന നമ്മുടെ നാടിന്റെയും ഒരു ഒരു ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇന്നൊരു രീതിയിലായിരിക്കും, അങ്ങനെ ആയിരിക്കില്ല ഇവിടെ ഓസ്ട്രേലിയയിലെ ഒരു ഓസി ഒരു ആള് ചിന്തിക്കുന്നത്. അപ്പോ നമ്മുടെ വേവ് ലെങ്തിന് പറ്റുന്നതും നമ്മുടേതായ പരിമിതികൾ വർക്ക് ചെയ്യാൻ പറ്റുന്നതായ ആൾക്കാരെ കണ്ടുമുട്ടുന്നത് തന്നെയാണ് ഏറ്റവും ചാലഞ്ചിങ്. ഈ ഇങ്ങനെ ഒരു ഫിലിം ഇവിടെ ഇവിടെ വളരെ നല്ലൊരു ഫിലിം സൊസൈറ്റി അല്ലെങ്കിൽ ഫിലിം ലവേഴ്സ് ക്ലബും ഗ്രൂപ്പുകളും ഉണ്ട്. ഞാൻ അതിൽ പലതിലും മെമ്പറാണ്. വളരെ സപ്പോർട്ടീവ് ആണ് ജനറലി. നമ്മളിപ്പോ ഇതില് നമുക്ക് വേണ്ടി വന്ന കുറെ ഇൻഫർമേഷൻസ്, ഇപ്പൊ ഇതിന്റെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയപ്പോ കൗൺസിലിനെ നമുക്ക് പെർമിഷൻ എടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മള് ഇന്നലെ കണ്ട് പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തന്നെ അവർ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് അവരവരെ സമയം ചെലവഴിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ വളരെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാലഞ്ചസ് ഉണ്ട്, പക്ഷേ ആ കമ്മ്യൂണിറ്റി നല്ല ഫോർത്ത് കമ്മിങ് ആണ്.
ജയേഷ് നായർ, അശ്വതി സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ക്യാമറ നിതിൻ രമേശാണ്. ഇന്ത്യൻ വംശജർക്കൊപ്പം ഓസ്ട്രേലിയൻ വംശജരും ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്.
That's why there is a high chance of getting skin cancer.
കുറെയൊക്കെ യാദൃശ്ചികമാണ്. എനിക്ക് ഈ നമ്മുടെ കോർ ടീം എന്ന് പറഞ്ഞ ഉള്ള ടീമിലെ ഒരു ആളെനിക്ക് മുന്നേ അറിയായിരുന്നു നാട്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഒരു സാധനം ഓണായി കഴിഞ്ഞപ്പോ ഇങ്ങനെ വന്ന് പെട്ടു എന്ന് പറയുന്ന മാതിരി വന്നതായിരുന്നു മിക്കവരും. അത് സിഡ്നി ബേസ്ഡ് തന്നെയായിരുന്നു എല്ലാവരും. ഈ നമ്മുടെ ഹീറോയിൻ നിത്യ മാത്രമാണ് മെൽബേണിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തത്. അതല്ലാതെ എല്ലാവരും ഇവിടെ ഇവിടെ ബേസ്ഡ് ആയി ഇവിടെ കുറെ നാളുകളായിട്ടുള്ള മലയാളീസ് തന്നെയായിരുന്നു.
വലിയൊരു ക്യാൻവാസിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് സനീഷ് സുകുമാരന്റെയും സംഘത്തിന്റെയും അടുത്ത ലക്ഷ്യം.
നമ്മൾ ആക്ച്വലി അടുത്ത ഒരു ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കുറച്ചുകൂടി പ്രസക്തി വരുന്നു. കുറച്ചും കൂടി ഒരു ബിഗർ ക്യാൻവാസിൽ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രോജക്ട് ഓൺ ആയിട്ട് നമ്മൾ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ എത്തിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള സ്ക്രിപ്റ്റിംഗ് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു. അത് ഇവിടെ ഒരു ഒരു ഫാമിലിനെ കുറിച്ചാണ്, ഇവിടെ ഓസ്ട്രേലിയയിലുള്ള ഒരു മലയാളി ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തുടങ്ങുന്ന ഒരു കഥയാണ്. അപ്പൊ അതിന് പറ്റിയ കുറച്ചും കൂടി ഒരു വൈഡർ റീച്ച്, മേ ബി ഒ ടി ടി പ്ലാറ്റ്ഫോംസ്, അപ്പോ അങ്ങനെ ഒരു ക്യാൻവാസില് ചെയ്യാൻ നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ കുറച്ചും കൂടിയും പേരുള്ള ആക്ടേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാനും കുറച്ചുകൂടിയും ബിഗർ ക്രൂ എടുത്ത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലോ ബജറ്റ് മൂവിയിൽ വരാവുന്ന പരിമിതികളൊക്കെ ഒന്ന് മറികടന്ന് ഒരു അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്.
ഓസ്ട്രേലിയയിൽ ഒത്തിരി മലയാളികൾ ഈ സിനിമയോട് പാഷൻ ആയിട്ടുള്ള ആളുകളുണ്ടെന്ന് തോന്നുന്നു, ഫിലിം മേക്കിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് ചേർക്കാനുള്ള എന്തെങ്കിലും ശ്രമമുണ്ടോ?
ഞാൻ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഇപ്പൊ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു അങ്ങനെ ഉള്ളത് എല്ലാവർക്കും നല്ലതാണല്ലോ. അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ ഒരു നെറ്റ്വർക്ക് നല്ലതാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഓൾറെഡി ഇപ്പൊ നമ്മൾ കണ്ട് പരിചയപ്പെട്ട് വരുന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്.
ഏതായാലും വളരെ നന്ദി ശ്രീ സനീഷ് സുകുമാരൻ എസ് ബി എസ് മലയാളത്തോട് ആദ്യ ചിത്രത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതിന്.
താങ്ക് യു ജോജോ. താങ്ക്സ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.